അപ്പോൾ മനോജ്, പാപ്പ ഫ്രാൻസിസ് ഇങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്, അദ്ദേഹം സഭാ നവീകരണം പാപ്പയുടെ ഒരു പൊതു അജണ്ടയാണ്. അപ്പോൾ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ ഈ ജൂബിലി വർഷത്തിലൊരു ഏകോപനം ആവശ്യമല്ലേ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമോ?
പരിസ്ഥിതിതാവ് അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണയുണ്ട്. അത് എന്തെന്ന് ഞങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇതിനകത്ത് കാനനിക്കലും അല്ലാതെയും ഉള്ള പ്രാക്ടിക്കൽ റിയാലിറ്റീസ് ഒക്കെ ഉണ്ട്. റോമിൽ നടക്കുന്ന ഒരു ഏകോപനമല്ല, അത് ലോകത്തിൻ്റെ 150-160 രാജ്യങ്ങളിൽ നടക്കേണ്ട ഏകോപനമാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അത് കാലഘട്ടത്തിൽ പരിസ്ഥിതാത്മാവിനാൽ പ്രചോദിക്കപ്പെടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇനീഷ്യലി ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് വലിയ നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മാറ്റം ഇത് സഭയിലേക്കും നവീകരണത്തിലേക്കും കൊണ്ടുവരുന്ന എൻ്റെ ഒരു വിശ്വാസം.
മനോജ്, അങ്ങ് ഈ കരിസ്മാറ്റിക് റിന്യൂവൽ പ്രസ്ഥാനത്തിൻ്റെ ജൂബിലി വർഷത്തിൽ അതിൻ്റെ പ്ലാനിംഗ് കമ്മിറ്റിയിൽ വന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പൊതുജനങ്ങൾക്ക് വലിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജൂബിലിയെ കുറിച്ച്. അതുകൊണ്ട് ദയവായിട്ട് ഈ ആഗോളസഭയുടെ ഈ ജൂബിലി പ്ലാനിനെ കുറിച്ച് അല്പം വെളിച്ചം നൽകിയാൽ സന്തോഷം.
May 31 ഇവിടെ സെന്റ് പീറ്റേഴ്സ് നടക്കുന്ന ജനറൽ ഓഡിയൻസോടെയാണ് ആരംഭിക്കുന്നത്. അന്ന് മുതൽ എല്ലാ ദിവസങ്ങളിലും 31, June 1, 2, 3, 4 തീയതികളിലാണ് ഈ ഒരു പ്രോഗ്രാംസ് നടക്കുന്നത്. 31 മുതൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ബസിലിക്കയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ധാരാളം വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ട്. വ്യാഴം, വെള്ളി, ശനി പകൽ ദിവസങ്ങളിൽ അത് കാരിസംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ട്, ഡെലിവറൻസ് മിനിസ്ട്രിയിലുള്ളവരുടെ ഉണ്ട്, തിയോളജിക്കൽ ഫോറമുണ്ട്, കരിസ്മാറ്റിക് തിയോളജി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രീസ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഫോറമുണ്ട്, കമ്മ്യൂണിറ്റീസിൻ്റെ മാത്രം ഗ്യാതറിംഗ് ഉണ്ട്, എക്യുമെനിക്കൽ ഒരു ഗ്യാതറിംഗ് നടക്കുന്നുണ്ട്, എക്യുമെനിക്കലുണ്ട്, ഫാമിലീസ് മാത്രം വരുന്ന ഗ്യാതറിംഗ് ഉണ്ട്, പ്രീസിൻ്റെ മാത്രം ഗ്യാതറിംഗ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വർക്ക്ഷോപ്സ് ഇവിടെയുള്ള ഡിഫറെൻറ്റ് ബസിലിക്കകളിലും പള്ളികളിലുമായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു വലിയ ഫെസ്റ്റിവൽ പോലെ ഒരു വിജിലുണ്ട്.
എല്ലാവരും
ഒന്നിച്ചു വരുന്ന ടെസ്റ്റിമണീസ് ഒന്നിച്ചു വരുന്നതായിരിക്കും. അത് ചെറുക്കുമാസിമയിലായിരിക്കും നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് അതേ സ്ഥലത്ത് തന്നെ പരിസ്ഥിതിതാവിനോടൊപ്പം ഉള്ള വിജിൽ
നടക്കാൻ,
ചെറുക്കുമാസം തന്നെ നൈറ്റ് വിജിൽ നടക്കുകയാണ്. പിന്നെ സൺഡേ രാവിലെ എല്ലാവരും സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വരും. ഇവിടെ പെന്തക്കോസ്ത ദിവസമുള്ള മാസത്തോടുകൂടി, ഇപ്പോൾ ഫ്രാൻസിസ് സെലിബ്രേറ്റ് ചെയ്യുന്ന മാസത്തോടുകൂടി ആയിരിക്കും പ്രോഗ്രാം അവസാനിക്കുന്നത്. അതിനേക്കാളും പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്ന നവീകരണത്തിൻ്റെ ലീഡർഷിപ്പ് മുഴുവൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരും. അത് 50 മുമ്പ് മുതലുള്ള ഇന്ന് വരെയുള്ള ആളുകൾ, തുടക്കക്കാർ മുതൽ ഇന്ന് വരെയുള്ളവർ.
അതെ, ഞാനൊരു ചോദ്യം ഇത് നേരത്തെ ചോദിക്കേണ്ടതായിരുന്നെങ്കിൽ തന്നെയും, കേരളത്തിൽ ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 50 ആയി ഈ നവീകരണ പ്രസ്ഥാനം ധ്യാന കേന്ദ്രങ്ങളിലൂടെയാണ് അധികം ജനകീയമായത് എങ്കിൽ തന്നെയും, കേരളത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, മതാത്മക പശ്ചാത്തലത്തിൽ ഒരു പാളിച്ച നിൽക്കുന്ന പോലെ എപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മദ്യപാനം, അഴിമതി, അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള യുവജനങ്ങളുടെ ഇടയിലുള്ള അസ്വസ്ഥത, അത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നവീകരണ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ ആഴമായി സ്വാധീനിക്കാതെ പോകുന്നുണ്ടോ കുടുംബങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ?
അത് ഞങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് ഇത്രയും ധ്യാനമന്ദിരങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധ്യാനമന്ദിരങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ ആളുകൾ ധ്യാനം അറ്റൻഡ് ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടേത്, എല്ലാ ആഴ്ചകളും നോക്കിയാൽ പോലും. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 20 ഈ അഴിമതിയുടെ പെർസെൻറ്റേജോ നമ്മുടെ ആൽക്കഹോളിക് കൺസംഷൻ്റെ പെർസെൻറ്റേജോ, അത് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുത്താൽ പോലും അതൊന്നും കുറയുന്നുണ്ടെന്ന് നമുക്ക് തോന്നില്ല. ആത്മഹത്യകൾ, അത് നമ്മുടെ സംസ്ഥാനം എപ്പോഴും ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴും നമുക്കുള്ളൊരു ചോദ്യം അതാണ്. എനിക്കത് രണ്ടുണ്ടാവാം. ഒന്ന്, ആളുകൾ ഇപ്പം ഞാൻ പറയുന്ന ചിലപ്പോഴെങ്കിലും ധ്യാനങ്ങൾ നമ്മൾ വിചാരിക്കും ആളുകൾക്ക് ഒരാവശ്യമുള്ളപ്പം എനിക്കൊരു സൗഖ്യം വേണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു അനുഗ്രഹം വേണമോ, തൽക്കാലത്തേക്ക് പോയി എടുക്കുന്ന ഒന്ന്. അല്ലെങ്കിൽ നമ്മൾ ഒരു കോപ്പറേറ്റ് ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒരു ബ്രേക്ക് എടുത്ത് റിസോർട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരുന്നത് പോലെ എന്നുള്ള രീതിയിൽ ആൾക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ ആധ്യാത്മികത കടന്നു വരാൻ അനുവദിക്കാത്ത ഒന്നുണ്ടാവുന്നുണ്ടോന്നൊരു പേടി. രണ്ട്, ഞങ്ങൾ കാണുന്ന ഏറ്റവും, ഞാൻ പേഴ്സണലി ഞാൻ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച്, അത് സംഭവിക്കണമെങ്കിൽ അതിന് പറ്റുന്നൊരു കൂട്ടായ്മ വേണം. എൻ്റെ ജീവിതത്തിൽ എന്നെ കറക്റ്റ് ചെയ്യാനായിട്ടും എന്നെ എൻകറേജ് ചെയ്യാനും പറ്റുന്ന ആളുകളുള്ള ഒരു കൂട്ടായ്മ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ധ്യാനം അറ്റൻഡ് ചെയ്താലും, ഞാൻ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റയാനായിട്ട്. കാരണം മാത്രമല്ല, എൻ്റെ വീഴ്ച എപ്പോഴൊന്ന് ദിവസം എണ്ണിയാൽ മതി, നമ്മളാരും ആ വീഴ്ചയ്ക്ക് അതീതരല്ല. കാരണം ലോകം അത്രയും പവർഫുള്ളാണ്. എന്നെ ആരെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നത്, എന്നെ ആരെ മനസ്സിലാക്കാനിരിക്കുന്നത്, എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെ എന്നോട് ആരെങ്കിലും പറയാനായിട്ട് നോക്ക് മനോജ് ഇങ്ങനെ ആയിരുന്നില്ല നേരത്തെ സൂക്ഷിക്കണം എന്ന് പറയാനായിട്ട് ഫ്രീഡം ഉള്ള ഒരു ചെറിയ ഗ്രൂപ്പിൽ എന്നോടൊപ്പം ഇല്ലെങ്കിൽ, എനിക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് വളരാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അത് എളുപ്പമല്ല. ഇപ്പം ജീവിതത്തിലൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാ. എനിക്ക് നിലനിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സെൽ ഗ്രൂപ്പുകളുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന എന്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെയൊക്കെ യാത്ര ചെയ്താലും ഇല്ലെങ്കിലും ഇതൊന്നും അല്ലാതെ നമ്മളെ നമ്മളായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിട്ട് അറിയാവുന്ന എൻ്റെ ആദ്യത്തെ വിളി വിശുദ്ധി വളരുക എന്നുള്ള ബാക്കി എല്ലാം അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്നറിയാവുന്ന അങ്ങനെ ഒരു പ്രയോറിറ്റി എൻ്റെ ലൈഫിലുള്ള കുറച്ച് ആളുകൾ എൻ്റെ ജീവിതത്തിലും വേണം, എനിക്ക് ബിലോങ് ചെയ്യാൻ പറ്റുന്ന വേണം, ഞാൻ ഒറ്റയ്ക്ക് ഒരാളെന്നുള്ള അറിയണം, ഞാനൊരു പ്രശ്നത്തിലാണെങ്കിൽ ഞാൻ പ്രശ്നത്തിലാണെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ വേണം, ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ എനിക്ക് വേണം. അത് അത് ആത്മാരുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, എല്ലാവരുടെയും കാര്യത്തിലും ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വേൾഡ് അതുപോലെ പവർഫുള്ളാണ്, അതുപോലെ പവർഫുള്ളാണ്. ഈ കാലഘട്ടത്തിൽ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് പ്രീസ്റ്റുണ്ടെങ്കിലും ഒക്കെ ഉള്ളത്. എനിക്കതിനകത്തൊരു സർപ്രൈസും ഇല്ല, കാരണം ഇന്ന് അത് അത് ലോകം അതുപോലെ പവർഫുൾ, ഇങ്ങനെ സംഭവിക്കുന്നില്ലേ എനിക്ക് അത്ഭുതമുള്ളൂ ഉള്ള കാര്യം
പറഞ്ഞു.
അതുപോലെ വീഴ്ത്തും, വീഴാതിരിക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇന്ന് നമുക്കിടയിൽ ഇല്ലെങ്കിൽ, ഞാൻ പറയുന്നത് പറയാൻ കൊള്ളാം പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ തോട്ട്സിലും നമ്മുടെ ഞാൻ പറയുന്നത് ആക്ഷൻസ് ഒന്നേ ആവുന്നുള്ളൂ. തോട്ട്സ് മുതലൊരു പ്യൂരിറ്റി കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് പറച്ചിലിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഒപ്പം ആൾക്കാർ വേണം, എൻ്റെ ഇടവും വലവും ആളുകൾ ഉണ്ടാകേണ്ടി വരും. അതില്ലാതെ വരുന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഞാൻ പലപ്പോഴും ധ്യാനമന്ദിരങ്ങളുടെ അല്ല പ്രശ്നം, ആ സ്പിരിറ്റ് ഒരു ഗ്രാസ് റൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് നമ്മൾക്കില്ലാണ്ട് വരുന്നു. അപ്പം എന്താ വെച്ചാൽ ആൾക്കാർ അവിടുന്ന് വരും, വീണ്ടും ആവശ്യം അങ്ങോട്ട് പോകും. അപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആവശ്യമുള്ള എടുക്കുന്നു, ഇങ്ങോട്ട് വരുന്നു, വീണ്ടും പോയി ഇവിടെ. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് ആവശ്യമുള്ള മേടിച്ചുകൊണ്ട് വരുന്ന പോലെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ.
തുടർച്ചയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കണം, ഈ സംഘടിത സഭ കേരളത്തിൻ്റെ അവസ്ഥ നോക്കി വളരെ പരമ്പരാഗത സംഘടിത സഭ, ഇപ്പം അച്ചപാലന പാരിഷ് ബിഷപ്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. എന്നിട്ടും ഈ നവീകരണം, ഈ അൽമായരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് സി പി അതായത് ഇത് ഇറങ്ങിച്ചെല്ലാത്തതുപോലെ ഒരു
അത് ഇന്നും ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇത് പോപ്പ് ബെനഡിക്റ്റ് കാർഡിനൽ റാൻസിഗർ ആയിരുന്ന സമയത്ത് എഴുതിയൊരു ബുക്കുണ്ട്, ദ ന്യൂ ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരിസ്മാരി നവീകരണത്തെയും മാത്രമല്ല ഈ പുതുതായിട്ട് വരുന്ന മൂവ്മെൻറ്റ്സിനെ പഠിച്ചിട്ട് എഴുതിയൊരു ബുക്കാണ് അദ്ദേഹത്തിന്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗം പറയുന്ന മുഴുവൻ ഈ ന്യൂ എക്സ്പ്രഷൻസും മൂവ്മെൻറ്റ്സും വരുമ്പോഴും ഒരു ഹയറാർക്കിക്കൽ ചേർച്ചും കരിസ്മാറ്റിക് ചേർച്ചും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ്, അതൊരു ഹെൽത്തി കോൺഫ്ലിക്റ്റ് ആയിട്ട് എങ്ങനെ മാറ്റണം എന്നുള്ളതും, ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നാച്ചുറലാണ്, പക്ഷെ അതൊരു ഹെൽത്തി വേ കൂടെ കൂടി ഇത് രണ്ടും വേണ്ടതാണ്. ഇത് രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നിടത്താണ് ശരിക്കുള്ളൊരു ചേർച്ചുള്ളത്, നന്മയുണ്ടാകത്തുള്ളൂ. പക്ഷെ ഒന്നിനെ ഓവർ റൈഡ് ചെയ്യാൻ പോകുമ്പോൾ കരിസ്മാരിക്ക് ഇത് പറയാം, ഞങ്ങൾക്ക് ഇത് മാത്രം മതി, ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ വെറുതെ ഉള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ഇതൊക്കെ മറ്റെന്തിനും പർപ്പസിന് വേണ്ടിയുള്ള നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതാണ് ഇതാണെന്ന് പറയുമ്പം അതും ഇല്ലാതെ പോകും. കുറച്ച് കഴിയുമ്പം മറ്റൊന്ന് ഇതാണ് ഈ സംഘടിതമായിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞൊരു വെർട്ടിക്കൽ ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിൽ കൂടെ മാത്രം വരുന്നു പറയുമ്പോഴത്തേനും അത് ഗ്രാസ് റൂട്ടിൽ എത്തുമ്പോഴത്തേനും അതിൻ്റെ ആത്മാവും ലൈഫും പോവുകയും ചെയ്യും. അത് ഇത് രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നിടത്താണ് നമുക്ക് ഒരു ചാലഞ്ച് ഉള്ളത്. ഞാൻ എന്നും പറയും, അത് ഞങ്ങൾ മിഷനീയറൊക്കെ വന്നപ്പോഴാണേലും സിറോ മലബാർ മിഷനീയർ, ഞാൻ എന്നും പറഞ്ഞിട്ടിരുന്നതാണ് നമ്മുടെ വൈദികർ ഒക്കെ ആണേലും ഒരു മിഷൻ എക്സ്പീരിയൻസിന് പോകണം
ഉണ്ടാവണം
കേരളത്തിൽ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ധാരാളം കേരളത്തിലെ വൈദികരാണ് എല്ലായിടത്തും മിഷനറീസ് ആയിട്ട് പോയിട്ടുള്ളത്, സംശയമില്ല. പക്ഷേ ഞാൻ കേരളത്തിലെ വൈദികർ ഒരു 7 വർഷം കഴിയുമ്പോഴെങ്കിലും ഒരു സബാറ്റിക്കൽ ഇയർ ബ്രേക്ക് കൊടുക്കണം അവർക്ക്,
മിഷനിൽ പോയി
ഒരു വർഷം ഒരു മിഷൻ സേവയാണ് ഞാൻ പറയുന്നത്. എങ്കിലും അവർ അതർ സൈഡ് കാണുകയുള്ളൂ. നമ്മുടെ വൈദികർ ഞാൻ മറ്റാരെക്കാളും കോമ്പിറ്റൻ്റ് ആണ്, ഇന്റലക്ച്വലിയോ ഞാൻ പറയും ഫെയ്ത്തിൻ്റെ ലെവലിലോ ഡീപ്പ് ഫെയ്ത്തിലോ ഒക്കെ വളരെ ഇതുകൊണ്ട്. പക്ഷെ ചിലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു മിഷനറി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരുടെ ഒരു കുടിൽ പോലത്തെ ചർച്ചും കുറച്ച് കൊച്ചു പിള്ളേരുള്ള ഒരു ഷെഡിലുള്ള സ്കൂളും അവിടെ ഫെയ്ത്ത് തീരുന്നതും, അതെ വീടുകൾ തോറും കയറി ഇറങ്ങി നടന്നുള്ള ഇതും, ഒരു 10 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ആദ്യമായിട്ടൊരു ഫെയ്ത്ത് ഷെയർ ചെയ്യപ്പെടുന്നു, അതിൻ്റെ ചലഞ്ചസും, അത് അങ്ങനത്തെ ഒരു മിഷൻ എക്സ്പീരിയൻസ് നമ്മുടെ ചർച്ച് ചിലപ്പോഴും മിസ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു 1 മന്ത് മിഷൻ എക്സ്പോഷർ ഞങ്ങൾ ബിഗിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇതനുസരിച്ച് അടുത്ത ഒരു ഇപ്പം ഞങ്ങൾ 5 വർഷം കഴിഞ്ഞു, അടുത്തൊരു 5 വർഷത്തിനുള്ളിലായിട്ട് ജീവിതത്തിലുള്ള എല്ലാവരും 1 മാസം മിനിമം ഒരു മിഷനിൽ പോകണം. കല്യാണം കഴിച്ചവരാണ് കുടുംബമായിട്ട് പോകണം. അത് ഞങ്ങളപ്പം മിഷൻ സ്റ്റേഷൻസ് ഞങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലെ കുറേ ഏരിയാസ് ഉണ്ട്, നോർത്തിലുണ്ട്, അത് ശ്രീലങ്കയുണ്ട്, നമ്മളിതാണ് മിഡിൽ ഈസ്റ്റ് മുഴുവൻ പോകുന്നത് ആഫ്രിക്കയ്ക്ക് പോകണേ, ഞങ്ങൾ യുഗാണ്ടയാണ്. അപ്പം ഞങ്ങൾ എനിക്കൊന്നൊരു ഫാമിലീസ് തന്നെ ഒരു 1,100 ഫാമിലീസ് കൂടുതൽ ഒരു മാസം അവിടെ പോയി സ്പെൻഡ് ചെയ്തു. US, കാനഡ, ഹെയ്റ്റിയാണ് എടുത്തേക്കണേ. അത് ഞങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ ലൊക്കേഷൻസും വരുന്നുണ്ട്. യങ് പിള്ളേർ പോയി അവിടെ പോയി, കാരണം എല്ലാ സുഭിക്ഷിതയിലും ജനിച്ചു വളരുന്ന ഒരു ഒരു ഇതിൽ നിന്നും പോവേർട്ടി അതിൻ്റെ പോവേർട്ടിയും അൺസർട്ടനിറ്റിയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ അതിൻ്റെ എല്ലാവിധ എന്താ പറയുക ഫുൾ നടുക്ക് ചെയ്യുമ്പോഴും അവർ പകയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഫെയ്ത്തും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് അവർ ഡീപ്പർ ഒരു എക്സിസ്റ്റൻസിൻ്റെ അവരുടെ മീനിങ്ങും ഒക്കെ കാണുന്നതല്ല. ഇപ്പം യുഗാണ്ട പോലെ രാജ്യത്ത് ഒരു മാസം ഒരു കുടുംബം അവിടെ പോയി ജീവിച്ച് വരുമ്പോഴത്തേക്കും അവരുടെ ലൈഫിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇരുന്ന് മാറി വരുന്നത്. പിള്ളേരുടെ പോലും മാറിക്കൊണ്ടിരിക്കുക. പിള്ളേർ പോലും കുഞ്ഞ് കോയിൻസ് കളക്ട് ചെയ്ത് അവിടെയുള്ള എന്തെങ്കിലും കൊടുക്കാണ്ട് പൈസ കളക്ട് ചെയ്ത് മാത്രമല്ല, പക്ഷെ അവരുടെ ഒരു ഫെയ്ത്തിൻ്റെ ഡയമെൻഷനൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന സഭയുടെ ഒരു കോർ എന്ന് പറഞ്ഞൊരു മിഷണറി എക്സ്പീരിയൻസ്.
എനിക്ക് തോന്നുന്നു ഈ പാപ്പ ഫ്രാൻസിസ് എപ്പോഴും
പറയുന്നത്
അതിർത്തികളിലേക്ക് പോകണം,
പെരിഫറീസ് ആണ്. ഇഷ്ടപ്പെട്ട വാക്കാണല്ലോ അതിർത്തികൾ എന്നുള്ളതാണ്.
മനോജ് പറഞ്ഞ
അത് തന്നെയാണ് പാപ്പാ. നമ്മൾ ഈ കാണുന്ന ഒരു ഇത് വിട്ടിട്ട് പുറത്തോട്ട് പോകാന്നുള്ള പറയുന്നത് അതിന് പുറത്തോട്ട് പോകും. ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ പള്ളികൾ ഫുള്ളാ, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നോക്കണം. കാരണം പള്ളികൾ കാത ആൾക്കാർ നിൽക്കാൻ സ്ഥലമില്ല, സമൃദ്ധി ഉണ്ട് അവിടെ. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വേറെ റിയാലിറ്റി ഉണ്ട്. അത് ഞാനവിടെ പോയി ഫുൾ ജീവിക്കണമെന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്കൊരു എക്സ്പോഷർ എങ്കിലും ഉണ്ടെങ്കിൽ. നമ്മളെല്ലാതെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ സ്ഥലത്തും ചൈനയിലോ യുഗാണ്ടയിലോ ഹെയ്റ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ ചെന്ന് ഞങ്ങൾ ജീവിക്കേണ്ടി വരുമ്പോഴും ഈ ഒരു റിയാലിറ്റിയാണ് ഓരോ സമയത്തും നമ്മൾ ഫെയ്ത്തിനെ ഡീപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കൊരു മിഷൻ ഉണ്ടെന്ന് വീണ്ടും നമ്മളോട് തന്നെ പറയുന്നത് നമ്മുടെ ഈ ഒരു വളരെ സൗകര്യപ്രദമായ ഒരു ഇതല്ല, അതിന് ബിയോണ്ട് ആയിട്ടൊരു കോൾ ഉണ്ടെന്ന് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും ഞാൻ എവിടെയായിരുന്നാലും വീണ്ടും എന്നെ ഒരു മിഷണറിയായിട്ട് കണ്ടിന്യൂ ഹെൽപ്പ് ചെയ്യുന്നതും ഈ റിയാലിറ്റീസാണ്.
മനോജ് പറയുന്ന ഈശോ തന്നെ ഇത് തന്നെയാണ് ചെയ്തത്. ആവശ്യമുള്ളവരുടെ രോഗികളുടെ ഇടയിലേക്കും ഭാവങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങിപ്പോകുന്ന
അതല്ലേ അപ്പോൾ ഫ്രാൻസ് ആദ്യം വരെ പറയുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ എന്താണ് ഒരു ഹേർട്ടായിട്ടുള്ള ചേച്ച്, സ്ട്രീറ്റിലുള്ള ചേച്ച്, മുഷിഞ്ഞ ഡ്രസ്സുള്ള ചേച്ച്, എന്താ പറയുക ആടുകളുടെ മണമുള്ള ഇടയൻ, ഇതെല്ലാം അപ്പോൾ ഇവിടെ മുഴുവൻ എടുത്താലും മുഴുവൻ ഇത് ഇമേജറീസ് മുഴുവൻ ഇത് തന്നെയല്ലേ പറയുന്നത്. ഉണ്ടട ആൾക്കാരുടെ ഹോസ്പിറ്റൽ ചേച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോസ്പിറ്റലാണെന്ന് പറയുന്നു. ഇതെല്ലാം വാർപ്പയുടെ മുഴുവൻ ടീച്ചിങ്ങിലും വരുന്ന ഒരു ഇമേജ് ഇത് തന്നെയാണ്.
താങ്ക് യു മനോജ്. മനോജ്, ഈ ജൂബിലി വർഷം തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ച യും നവീകരണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ഒരു വർഷമാണ്. അത് മനോജിന്റെ ഈ പരിശ്രമം തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ജൂബിലി വർഷം സമ്പന്നമാകട്ടെ, കൂടുതൽ അർത്ഥവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു വെരി മച്ച്, വലിയ മെച്ച. എനിക്കാണല്ലോ അച്ഛനായിട്ട് വീണ്ടും സംസാരിക്കാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു നല്ല സമയത്തിനും കർത്താവിന് നന്ദി പറയുന്നു, അച്ഛനും നന്ദി പറയുന്നു.
താങ്ക് യു.
താങ്ക് യു.
നിങ്ങൾ ഇതുവരെ കേട്ടത് ജീസസ് യൂത്തിന്റെ അന്താരാഷ്ട്ര പരിശീലക മേധാവിയും അന്തർദേശീയ കത്തോലിക്ക കരിസ്മറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന്റെ കാര്യനിർവാഹക സമിതി അംഗവുമായ ശ്രീ മനോജ് സണ്ണിയുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.